പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. ഈ ശബ്ദ കാഴ്ച പരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയുകയാണ് മുള്ളികൾക്കിടയിലെ ചെറുനാരകം എന്ന ദൈവരാജ്യ സുവിശേഷ പ്രഘോഷണത്തിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയ സഹോദരിയുടെ അനേക എപ്പിസോഡുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. സ്വർഗത്തിലെ ദൈവം അന്ത്യകാലത്ത് ജനം ജയം പ്രാപിച്ച് അവർക്ക് വെച്ചിരിക്കുന്ന അവകാശത്തിലേക്ക് അവർ പ്രവേശിക്കാൻ തക്കവണ്ണം, ജനത്തെ ഒരുക്കുവാൻ തക്കവണ്ണം ക്രമപ്പെടുത്തിയിരിക്കുന്ന ഒരു ക്രമീകരണമാണ് ഈ ഒരു ബ്രോഡ്കാസ്റ്റ്. പ്രിയ സഹോദരങ്ങളെ, ദൈവരായത്തിന്റെ സുവിശേഷം മത്തായിയുടെ സുവിശേഷം 24:14 വാക്യപ്രകാരം നമ്മൾ അനേക നാളുകളായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? www.kingdommessages.com എന്ന വെബ്സൈറ്റിൽ കടന്നുപോയി അത് എപ്പിസോഡ് നമ്പർ 1 മുതൽ കേൾക്കുവാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഒരുക്കുവാനായിട്ട് ഇടയാകും. അത് നിങ്ങൾക്ക് വെളിച്ചം തരുവാനായിട്ട് ഇടയാകും. നിങ്ങൾ എന്തിനായി ജനിച്ചു, എങ്ങനെയാണ് ജനിച്ചത്, എന്താണ് ഇവിടെ ചെയ്യേണ്ടത്, എന്തുകൊണ്ട് മരിക്കുന്നു, മരിച്ചാൽ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, അതിനുശേഷമുള്ള ജീവിതം എങ്ങനെയാണ് എന്നൊക്കെ ഈ സന്ദേശം നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഇപ്പൊ അതിന്റെ തുടർച്ചയാണ്. ഇപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ നാം കഴിഞ്ഞ സന്ദേശത്തിൽ നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് മൂത്ത് എന്നൊരു സംഭവത്തെ കുറിച്ചാണ്. അതായത് ഡിവിഷൻ, നമ്മുടെ ഭാഷ പറഞ്ഞ മരണം. മരണം ഒരു സെപ്പറേഷനാണ്. അപ്പോ ഇത് ദൈവം കൊടുത്തൊരു വാണിംഗ് ആണ്. ഉൽപ്പത്തി പുസ്തകം 2:17 ആദത്തിന് കൊടുത്തൊരു വാണിംഗ് ആണ്. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിഷത്തിന്റെ ഫലം കഴിച്ചാൽ നീ മൂത്താവും. ആ മൂത്ത് എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു മൂത്താണ്. ഓക്കെ. എന്നാൽ ഇപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന ഈ മരണം എന്ന് പറയുന്നത് ഇതാ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ട്, അത് യഥാർത്ഥത്തിൽ ഒരു മരണമല്ല. യഥാർത്ഥത്തിൽ അതൊരു ഉടുപ്പ് മാറല് മാത്രമേ ഉള്ളൂ. ആ ശരീരം വിട്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുന്നൊരു മൂത്തുണ്ട്. ആ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്കൊരു അനുഗ്രഹമാണ്. അത് നമുക്കൊരു അനുഗ്രഹമാണ്. കാരണം നമ്മുടെ ടെസ്റ്റ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. അത് യഥാർത്ഥത്തിൽ ആത്മമരണത്തിലേക്കാകുമ്പോഴാണ് അപകടമായി വരുന്നത്. എന്നാൽ ടെസ്റ്റ് കഴിഞ്ഞ് ശരീരം വിട്ട് തിരിച്ചു പോകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ ജയിച്ചാണ് പോകുന്നതെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു തന്റെ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയ. 116:15 നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോ തന്റെ ഭക്തന്റെ മരണം വിലയേറിയതാണ്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ ആ വാക്യം ഒന്ന് വായിച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോവാം. 116:15
തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു.
തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തില് ഇന്ന് ഇതാ ഈ മരണം സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ സന്ദേശം നാം കേട്ടൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഇതാ ജനന ദിവസത്തേക്കാൾ നല്ലത് മരണ ദിവസമാണ്. ജ്ഞാനിയാണെങ്കിൽ അവൻ മരണത്തെക്കുറിച്ച് ധാരാളമായി ചിന്തിക്കും. സഭാപ്രസംഗം 7 ജ്ഞാനിയാണെങ്കിൽ മരണത്തെക്കുറിച്ച് ധാരാളമായി ചിന്തിക്കും. മൂഢനാണെങ്കിൽ അതിനെ ചിന്തിക്കത്തില്ല. പകരം സന്തോഷ കാര്യങ്ങളെക്കുറിച്ച് മാത്രം, ഇവിടെയുള്ള ആ ഇപ്പോഴുള്ള സന്തോഷ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുമെന്നൊക്കെ നമ്മൾ കേട്ടു. ഇനി നമ്മൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുക. അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇതാ ഈ ഭൂമിയിൽ നമുക്ക് മരണം നടക്കുമ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ആ മരണം മനുഷ്യനിൽ നടക്കുന്നത്, ഡിവൈഡ് ചെയ്യപ്പെട്ടു പോകുന്നത് എങ്ങനെയാണ്? നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട് മനുഷ്യൻ എന്ന് പറയുന്നത് ആത്മാവ് ദേഹി ദേഹമാണ്. 1 Thessalonians 5:21 വാക്യത്തിൽ അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു ഒരു സമ്പൂർണ്ണ മനുഷ്യൻ എന്ന് പറയുന്നത് ആത്മാവ് ദേഹി ദേഹമാണ്. ആ ഭാഗം ഒന്ന് വായിച്ചാൽ 5:23.
സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുമെണ്ണം കാക്കപ്പെടുമാറാകട്ടെ.
അവിടെ എഴുതിയിരിക്കുന്ന സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ മുഴുവനും, അപ്പൊ ഒരു മനുഷ്യൻ മുഴുവനും ഉണ്ട്, കംപ്ലീറ്റ് മാൻ, നിങ്ങളെ മുഴുവൻ. അതെന്താണ് മുഴുവൻ? ആത്മാവ് ദേഹി ദേഹം, സ്പിരിറ്റ് സോൾ ആൻഡ് ബോഡി. അപ്പൊ ഈ സ്പിരിറ്റ് സോൾ ആൻഡ് ബോഡി എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ നേരത്തെ മനസ്സിലാക്കി സ്പിരിറ്റ് എന്ന് പറയുന്നത് ദൈവപുത്രന്റെ സ്ഥാനമാണ്. സോൾ എന്ന് പറയുന്നത് മനുഷ്യപുത്രന്റെ. ബോഡി എന്ന് പറയുന്നത് ദൈവം. ഇതാ ദൈവത്തിന് ഇതുകൾ ഈ ഭൂമിയിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യിക്കാൻ, വെളിപ്പെടുത്തുവാൻ കൊടുത്തിട്ടുള്ള ഒരു ഉപകരണത്തിന് തുല്യമാണ് മണ്ണുകൊണ്ടുണ്ടാക്കിയതാണ്. അപ്പോ ഇതുമായുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഈ മൂന്ന് ഭാഗങ്ങളെയും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ദ സ്പിരിറ്റ് സോൾ ആൻഡ് ബോഡി, ഈ ഒരു തലം നിങ്ങൾ കാണുകയാണ്. ഈ ബോഡി ഈ ലോക ഈ ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടിയാണ്. അത് ഭൂമിയിലേക്ക് ദൈവത്തിന് ഇതുകൾ വെളിപ്പെടുത്താനാണ്. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ചിന്തകൾ മനുഷ്യൻ ആത്മാവിൽ സ്വീകരിക്കണം. അതാണ് ദൈവപുത്രൻ്റെ പാർട്ട്. തുടർന്ന് അത് മനുഷ്യപുത്രനായ സോളിലേക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കണം. തുടർന്ന് ആ വെളിപ്പെടുത്തി കിട്ടിയത് ഇവിടെ ഈ സോളിലാണ് മനുഷ്യ ഹൃദയം. ഹൃദയം നിറഞ്ഞു കവിയുന്നത് മനുഷ്യൻ്റെ അധരം സംസാരിക്കും. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അധരം സംസാരിക്കുക, കൈകാലുകൾ പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ചിന്തകൾ സ്വർഗത്തിൽ നിന്ന് ദാ ഈ മനുഷ്യനിലൂടെ അവസാനം ഈ ശരീരത്തിലൂടെ ഭൂമിയിലേക്ക് വെളിപ്പെടും. അങ്ങനെ ദൈവരാജ്യം ഭൂമിയിൽ വെളിപ്പെടും. ഇതാണ് മനുഷ്യനെ ഉണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം. പക്ഷേ ഈ ഉദ്ദേശം മനുഷ്യനറിയത്തില്ല. അപ്പോൾ മനുഷ്യൻ അദൃശ്യമണ്ഡലത്തിൽ നിന്ന് സ്വീകരിച്ച് ദൃശ്യമണ്ഡലത്തിൽ അത് വെളിപ്പെടുത്തണം. അപ്പോൾ അദൃശ്യമണ്ഡലത്തിൽ നിന്ന് സ്വീകരിക്കാൻ വേണ്ടി മനുഷ്യൻ്റെ രണ്ട് മൂന്നിൽ രണ്ട് ഭാഗവും അദൃശ്യമാണ്. അവൻ്റെ ആത്മാവും ദേഹിയും അദൃശ്യമാണ്. അവൾ അദൃശ്യമണ്ഡലത്തിൽ നിന്ന് സ്വീകരിച്ച ശേഷം ദൃശ്യമായ ശരീരത്തിലൂടെ ഈ കാര്യം വെളിപ്പെടുത്തും. അപ്പോൾ അദൃശ്യം, ശരീരം ദൃശ്യമാണ്, ആത്മാവ് അദൃശ്യമാണ്. അതിൻ്റെ ഇടയിലുള്ള ദേഹി എന്ന് പറയുന്നത് ഒരു ബ്രിഡ്ജാണ്. അദൃശ്യവും ദൃശ്യവും തമ്മിൽ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണ് മനുഷ്യൻ, ദേഹിയാണ് മനുഷ്യൻ. ഉൽപ്പത്തി 2:7 പറയുന്നു, മനുഷ്യൻ ജീവനുള്ള ദേഹി ആയിത്തീർന്നു. ഇതൊക്കെ നമ്മൾ മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ചിന്തിക്കുക. അതുകൊണ്ട് ഇപ്പം അങ്ങോട്ടേക്ക് പോകുന്നില്ല. ആ മരണത്തിൽ ഈ ആത്മാവിന് ദേഹിക്കും ദേഹത്തിനും എന്ത് സംഭവിക്കുന്നു എന്ന് നാം ഒന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. അത് പഴയ നിയമ സമയത്തുള്ള മരണത്തെക്കുറിച്ചും അപ്പോൾ തന്നെ ഒരു ഭക്തൻ മരിച്ചാൽ ഉണ്ടാകുന്ന ആ ക്രമീകരണത്തെക്കുറിച്ചൊക്കെ നാം ഒന്ന് മനസ്സിലാക്കുക. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ തലം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മനുഷ്യൻ്റെ ഇന്നർ സൈഡ് മനസ്സിലാക്കാനായിട്ട് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ വൈപ്പിനെ കുറിച്ച് മനസ്സിലാക്കി. ആ ഗോശ്രീ ബ്രിഡ്ജ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതും മനുഷ്യൻ്റെ മൂന്ന് ഭാഗങ്ങൾ അതേക്കുറിച്ച് കാണിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ചിത്രത്തിൽ നമുക്ക് അത് കാണുവാനായിട്ട് കഴിയും. ആദ്യത്തെ ഭാഗം ഇതാ, എറണാകുളത്ത് നിന്ന് ബോൾഗാട്ടിയിലേക്ക് ആദ്യത്തെ ബ്രിഡ്ജ്. അതാണ് നമ്മൾ സ്പിരിറ്റ് ആയിട്ട് കണക്കൂട്ടിയിരിക്കുന്നത്. രണ്ടാമത്തേത് ബോൾഗാട്ടിയിൽ നിന്ന് വല്ലാറുപാടത്തേക്ക്, അതാണ് സോളായിട്ട്. മൂന്നാമത്തേത് ഇത് വല്ലാറുപാടത്ത് നിന്ന് വൈപ്പിനിലേക്ക്. അപ്പോൾ എറണാകുളത്തിൻ്റെ അനുഗ്രഹം ഇതാ വൈപ്പിനിൽ ചെല്ലണമെങ്കിൽ ഇത് മൂന്ന് പാലങ്ങൾ ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നടക്കുകയുള്ളൂ. ഇതേപോലെ തന്നെ സ്വർഗത്തിലെ ദൈവത്തിന് എന്താ ഭൂമിയിലേക്ക് എത്തണമെങ്കിൽ ദൈവപുത്രനായ സ്പിരിറ്റും മനുഷ്യപുത്രനായ സോള് ഇതാ ഈ ഇവർക്ക് കൊടുത്തിട്ടുള്ള ശരീരവും ആക്റ്റീവാണെങ്കിൽ മാത്രമേ എത്താൻ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ ശരീരം തളർന്നിരിക്കുകയാണെങ്കിൽ ഇതാ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ലെങ്കിൽ ദൈവത്തിന് ഇതളൊന്നും നിങ്ങൾക്ക് ഭൂമിയിലേക്ക് ഇറക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് മൂന്ന് പാർട്ടും ആക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ മരണം സംഭവിക്കുമ്പോൾ ഇവരുടെ ഡിവിഷൻ നടക്കുക, ഇവരുടെ ഡിവിഷൻ നടക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഇതാ ഇവിടെ വീണ്ടും ജനിച്ച നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിൽ ഇവിടുത്തെ എല്ലാ പാലങ്ങളും എസ്റ്റാബ്ലിഷ് ചെയ്ത് കിടക്കുക, എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്ത് കിടക്കുക. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, മൾഫങ്ഷൻ ചെയ്യുന്ന നല്ലൊരു കൂട്ടരുണ്ട്. അതായത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടും സ്വർഗത്തിലെ ദൈവത്തിന് ഞങ്ങൾ ഭൂമിയിലേക്ക് എത്തുന്നില്ല. കാരണം അവർ ബൈബിളിലെ ദൈവത്തിനും വചനം പറയുന്നത് വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ സന്ദേശം നമ്മൾ കേട്ടല്ലോ, അതായത് ജനന ദിവസത്തേക്കാൾ നല്ലത് മരണ ദിവസം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മനുഷ്യന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാനസാന്തരം എന്ന് പറയുന്നത് ബൈബിളിൽ എന്നെ പറഞ്ഞാൽ അതിലേക്ക് മനുഷ്യൻ തിരിയുക എന്നുള്ളതാണ്. അതാണ് മാനസാന്തരം യഥാർത്ഥത്തിൽ, ദൈവം പറയുന്ന ദൈവത്തിൻ്റെ ചിന്തകളിലേക്ക് തിരിയുക. അപ്പോൾ ഇവിടെ നമുക്ക് തിരിയാൻ കഴിയാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ ചിന്തകൾ നമുക്ക് ലഭിക്കുന്നില്ല, അത് നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം നമ്മൾ തന്നാലും നമ്മളത് സ്വീകരിക്കില്ല. അപ്പോൾ നമുക്കത് ദൈവത്തിൻ്റെ ചിന്തകൾ സ്വീകരിക്കാൻ കഴിയത്തില്ല. കാരണം ലോകാനുരൂപത ദൈവത്തിൻ്റെ ചിന്തകൾ സ്വീകരിക്കാൻ നമുക്ക് നമ്മളെ കഴിവില്ലാത്തതാക്കി മാറ്റുന്നു. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നത് ലോകത്തിന് പരിശുദ്ധാത്മാവിനെ ആ ചിന്തകളെ പ്രാപിപ്പാൻ കഴിവുള്ളത് അല്ല. അപ്പോൾ ഇവിടെ ദൈവത്തോട് പറയണം, ഇവിടെയൊക്കെ നമുക്ക് ആ എന്തൂസിയാസം, ഈ ജലസ് തരുവാനായിട്ടാണ്. കർത്താവേ, അങ്ങയുടെ കാര്യത്തിൽ എനിക്ക് വലിയ ഉത്സാഹം, അതെനിക്ക് ലഭിക്കുവാനായിട്ട് തരണേ. അതെനിക്ക് അത് അതൊരു ഭയങ്കര ഫ്രൂട്ട്ഫുള്ളാണ്, ഭയങ്കര ഫ്രൂട്ട്ഫുള്ളാണ്. ഇതാ ചിലർ സ്പോർട്സ് കാര്യങ്ങൾക്ക് ഭയങ്കര ഉത്സാഹമായിരിക്കും, ചിലർ പഠന കാര്യങ്ങൾക്ക് ഭയങ്കര ഉത്സാഹമായിരിക്കും, ചിലർ ഭക്ഷണ കാര്യത്തിന് ഭയങ്കര ഉത്സാഹമായിരിക്കും. എന്നാൽ ഈ ഒരു ഉത്സാഹം, ദൈവിക കാര്യത്തിന് ഉത്സാഹം ലഭിക്കുവാൻ ദൈവത്തോട് കർത്താവേ അതിനുള്ള വിശപ്പ് എനിക്ക് തരണമേ, അതിനുള്ള വിശപ്പ് എനിക്ക് തരണമേ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ആദം പാപം ചെയ്തപ്പോൾ ആദ്യം സംഭവിച്ച കാര്യം ഇതാ, ഉൽപ്പത്തി 2:17 പ്രകാരം കർത്താവ് പറഞ്ഞു, നന്മ തിന്മകളെ കുറിച്ച് അറിഞ്ഞ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ നീ നിനക്ക് എന്ത് സംഭവിക്കും? നീ മരിക്കും. ഇതാ ആദ്യത്തെ പാലം ഇടിഞ്ഞു വീണു, ദൈവപുത്രൻ മരിച്ചു. ഇതാ നമ്മളെ സംബന്ധിച്ച് എറണാകുളത്തിനും ബോൾഗാട്ടിക്കും ഇടയ്ക്കുള്ള പാലം ഇടിഞ്ഞു വീണതുപോലെ ദൈവ ആദ്യത്തെ പാലം ഇടിഞ്ഞു വീടു. സൺ ഓഫ് ഗാഡ്, ആ സ്വയേ ലൈഫ്, മനുഷ്യന്റെ ലൈഫ് സൂക്കേ ലൈഫാണ്, ദൈവത്തിന്റെ ലൈഫ് സ്വയേ ലൈഫാണ്. ആ സ്വയേ ലൈഫ് മനുഷ്യനെ നഷ്ടപ്പെട്ടു, മനുഷ്യനിൽ നിന്ന് ആ ദൈവ സാന്നിധ്യം ഇല്ലാതെയായി, അവർ പാപം ചെയ്തു, മരണമടഞ്ഞു. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഈ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് പഴയ നിയമത്തിൽ കാണുന്ന മനുഷ്യൻ. ആ മനുഷ്യൻ മരിക്കുമ്പോൾ, ആ മനുഷ്യൻ മരിക്കുന്നത് ഇനി നമ്മൾ ചിന്തിക്കുന്ന മരണമാണ്, അത് ഉടുപ്പ് മാറല്, ഈ പൊടി ശരീരത്തിൽ നിന്ന് ആൾ മാറുന്നതാണ് നമ്മൾ ചിന്തിക്കുന്ന മരണം. ഓക്കെ, മറ്റേ ഉൽപ്പത്തിയിൽ നടന്ന മരണം അതല്ല. ആ മരണം നടന്നതിന് ശേഷം 930 വർഷക്കാലം ആദം ജീവിച്ചതിന് ശേഷമാണ് ഈ ശരീരത്തിൻ്റെ ഉടുപ്പ് വിട്ടത്. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് ശരീരത്തിൻ്റെ ഉടുപ്പ് വിടുന്ന മരണത്തിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പോൾ ആ മരണം സംഭവിക്കുമ്പോൾ പഴയ നിയമത്തിൽ എന്താണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നത്, ഭാവിയുടെ ജീവിതത്തിലും ദൈവഭക്തൻ്റെ ജീവിതത്തിലും എന്താണ് സംഭവിച്ചിരുന്നതെന്നാണ് നാം ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. അതുമായുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കുന്നത് ഇതാ, മനുഷ്യൻ, ഈ ദേഹിയാണ് മനുഷ്യൻ. ഓൾറെഡി ആ വ്യക്തിയുടെ ആത്മാവിൽ മരണം നടന്നു കഴിഞ്ഞ് കിടക്കുക, പഴയ നിയമത്തിലുള്ള വ്യക്തിയല്ല. ഈ ദേഹിയ, ഈ ദേഹി ദൈവത്തെ അനുസരിച്ചാണ് ജീവിച്ചിരുന്നതെങ്കിൽ ആ ദേഹി മരിക്കുമ്പോൾ ഇതാ പർദീസായിലേക്ക് എടുക്കപ്പെടും. ഇതാ എബ്രഹാം പിതാവിന്റെ മടി എന്ന് അറിയപ്പെടുന്ന പർദീസായിലേക്ക് എടുക്കപ്പെടും. അല്ല, പാപിയായതാണ് ജീവിച്ചിരുന്നതെങ്കിൽ, മാനസാന്തരമില്ലാത്ത അവസ്ഥയിലാണ് ജീവിച്ചിരുന്നതെങ്കിൽ യാതനാസ്ഥലത്തേക്ക് എടുക്കപ്പെടും. ധനവാൻ യാതനാസ്ഥലത്ത് പോയെന്ന് കേട്ടിട്ടില്ലേ? എന്നാൽ ആ വ്യക്തിയുടെ ശരീരം ഇന്ന് ഉപയോഗിക്കുന്നില്ലേ, ഷർട്ടിടാൻ, സാരി ഉടുക്കാൻ, ചുരിദാറിടാനൊക്കെ ഉപയോഗിക്കുന്ന ശരീരമില്ലേ, ആ ശരീരം മണ്ണിലേക്ക് യാത്രയാവും. അത് മണ്ണിൽ നിന്ന് എടുത്താൽ മണ്ണിലേക്ക് പോകും. അപ്പോ പാപിയാണ് എങ്കിൽ യാതനാ സ്ഥലത്തേക്ക് അവന്റെ സോള് പോകും. അല്ല, ദൈവഭക്തനായി ജീവിച്ചിരുന്ന വ്യക്തിയാണെങ്കിൽ, അതായത് ദൈവം ചിന്തിക്കുന്ന രീതിയിലെ ദൈവഭക്തി ആണെങ്കിൽ ഇതാ പർദീസായിലേക്ക്, എബ്രഹാം പിതാവിന് മടിയിലേക്ക് പോകും. ഇതാണ് ബൈബിൾ നമുക്ക് തരുന്ന ചിത്രം. ഇനി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇവിടെ ആർക്കെങ്കിലും തർക്കമോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡോണ്ട് വറി, ബൈബിളിൽ നിന്ന് മനസ്സിലാകുന്ന ചിത്രമാണ് പറയുന്നത്. ഇത് നമ്മുടെ രക്ഷയുമായി, അതായത് രക്ഷിക്കപ്പെടുന്നതുമായി വലിയ ബന്ധമൊന്നും ഇല്ല. പക്ഷേ ദൈവഭക്തി നാം ജീവിച്ചില്ല എങ്കിൽ നാം മരണത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇവിടെ തർക്ക വിഷയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങൾക്ക് അത് വെളിപ്പെടുത്തി തരട്ടെ. ഹല്ലേലൂയ. തർക്കിക്കാനുള്ളവരോട് ആദ്യ തർക്കത്തിന് ഞാനില്ല, ബൈബിളിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായുള്ള ബന്ധത്തിൽ നമുക്ക് ഒന്ന് രണ്ട് വാക്കുകൾ വായിക്കാം. മനുഷ്യന്റെ ആത്മാവ് എന്താണ്, മനുഷ്യന്റെ ശരീരം എന്താണ് എന്നൊക്കെ നമുക്ക് ചില ചിത്രങ്ങൾ കിട്ടും. സദൃശ്യവാക്യം 20:27 വായിച്ചേ.
മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം, അത് ഉദരത്തിന്റെ അറകളെ ഒക്കെയും ശോധന ചെയ്യുന്നു.
ശ്രദ്ധിച്ചാടെ, മനുഷ്യന്റെ ആത്മാവ്, മനുഷ്യന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവല്ല, മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. അത് ദൈവം വസിക്കാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മനുഷ്യന്റെ ആത്മാവ്. ആ ആത്മാവ് എന്ത് ചെയ്യും? മനുഷ്യന്റെ ഉള്ളറകളെ, അതായത് മനുഷ്യന്റെ ഉള്ളറ എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ സോളാണ്, ഉള്ളറ. സോളിലാണ് ഹൃദയമുള്ളത്. ആ ഹൃദയത്തിൽ നിറയെ അറകളുണ്ട്, അറകൾ. ഈ അറകളൊക്കെ ശോധന ചെയ്യും. ധാരാളം അറയാണ് ഹൃദയത്തിൻ്റെ ഉള്ളിൽ. നമ്മുടെ അകത്ത് എന്തൊക്കെ ഇരിക്കണം നമുക്ക് യാതൊരു പിടുത്തവും ഇല്ല, യാതൊരു പിടുത്തവും ഇല്ല എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. കാരണം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഈ അറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അറയിലേക്ക് പോകുന്നു, അറ മൂടി പോകുന്നു, അറയിലേക്ക് പോകുന്നു, അറ മൂടി പോകുന്നു, അറയിലേക്ക് പോകുന്നു, അറ മൂടി പോകുന്നു. നമ്മൾ കണ്ടത് നല്ലതും ചീത്തയും ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും കേട്ടതും മുഴുവൻ ഈ അറയിലേക്ക് പോകുന്നു, മൂടി പോകുന്നു, അറയിലേക്ക് പോകുന്നു, മൂടി പോകുന്നു. പിന്നെ എപ്പോഴാണ് ഇത് പുറത്തേക്ക് ഇറങ്ങുന്നത്? രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇതിനെ പയ്യെ പുറത്തേക്ക് എടുക്കും. നമ്മൾ സ്വപ്നം എന്നൊക്കെ പറയാറില്ലേ, സ്വപ്നങ്ങൾ. രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇത് പയ്യെ പുറത്തേക്ക് വരും. നമ്മൾ യഥാർത്ഥത്തിൽ ഈ അറയിലേക്ക് ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ കണ്ണിൽ കൂടി കാണുന്നതും ചെവി കൂടി കേട്ടതും ഒക്കെ ഡൗൺലോഡ് ചെയ്യുക. ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ട കാര്യമാണ്. എഴുതുന്ന വചനം പറയുന്നത് കീപ്പ് ഓൺ ഗാർഡ് യുവർ അറ ഹാർട്ട് വിത്ത് ഓൾ വിജിലൻസ്. വളരെ ശ്രദ്ധയോട് വേണം. ഈ അറ നീ സൂക്ഷിച്ചില്ലായെങ്കിൽ നിന്റെ ജീവിതം അപകടത്തിലാവും. ഇന്ന് അറ സൂക്ഷിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ ചപ്പ് ചവറുകളും എല്ലാ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വരുന്ന എല്ലാ മനുഷ്യനും വിഴുങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പൊ സബ്ജക്ട് അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങൾ, ഇവിടെ പറയാണ് മനുഷ്യന്റെ ആത്മാവ് എന്ന് പറയുന്ന യഹോവയുടെ പാർട്ടാണ്. അതെന്ത് ചെയ്യും? മനുഷ്യന്റെ ഉള്ളറകളെയൊക്കെ ടോർച്ചടിച്ച് നോക്കും, ശോധന ചെയ്യും. ഇവിടെ എന്തായിരിക്കണേ ഈ അറയിലെ, ഈ അറയിൽ എന്തായിരിക്കണേ, ഓ കള്ളുകൂടി, ഈ ഇടയിൽ എന്താ വ്യഭിചാരം, ഈ ഇടയിൽ എന്താ ഓ പള്ളിപ്പോക്കല്, ഈ അറയിൽ എന്താ ഇരിക്കണ, ഓ മറ്റവനോടുള്ള പ്രതികാരം, ഈ അറയിൽ എന്താ, ഓ വിവാഹ ജീവിതം, ഈ അറയിൽ എല്ലാത്തിനും ടോർച്ചടിച്ച് നോക്കുക. അപ്പോ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, അതെല്ലാം ശോധന ചെയ്യുന്നു, പരിശോധിക്കുകയാണ്. അപ്പോൾ അത് യഹോവയുടെ പാർട്ടാണ്. അതായത് ഈ ഒന്നാം പാലം കണ്ടോ, ഒന്നാം പാലം മനുഷ്യന്റെ ആത്മാവ് ഇവിടെ ഇത് എന്തിനാണ്, ദൈവത്തിന് വസിക്കാനാണ്. അവിടെ ദൈവത്തിന്റെ സിംഹാസനം, ദൈവത്തിന് വസിക്കണം. ദൈവം അവിടെയാണ് മനുഷ്യൻ വന്ന് വസിക്കുന്നത്. ഇനി തുടർന്ന് അടുത്തത് മനുഷ്യൻ വസിക്കുന്ന സ്ഥലമാണ്, ഇതാ മനുഷ്യന്റെ സോള്. ഉൽപ്പത്തി 2:7 വായിച്ച്,
യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ടു മനുഷ്യനെ നിർമ്മിച്ചിട്ടു അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു.
അവൻ ജീവനുള്ള ദേഹി. മനുഷ്യൻ എന്ന് പറയുന്നത് ജീവൻ എന്ന് പറഞ്ഞാൽ ദ ആത്മാവ് സ്വയേ ഉള്ള ദേഹിയായി തീർന്നു. ദേഹി സുഖയായി തീർന്നു. ഇതാണ് രണ്ടാം പാലം, മനുഷ്യൻ ദേഹിയായി തീർന്നു. മനുഷ്യൻ ദേഹിയാണ്. ഈ ദേഹിയുടെ സാൽവേഷനാണ് അവസാനം തീരുമാനിക്കപ്പെടുന്നത്. രക്ഷിക്കപ്പെടുമ്പോഴല്ല തീരുമാനിക്കപ്പെടുന്നത്, അത് ജീവിതാവസാനം തീരുമാനിക്കപ്പെടുന്നുള്ളൂ. അതുകൊണ്ടാണ് 1 Petrus 1:9 പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ അവസാനമായ ദേഹിയുടെ രക്ഷ. മലയാളത്തിലെ ട്രാൻസ്ലേഷൻ അത് ആത്മാവെന്ന് എഴുതി വെച്ചാണ്, പക്ഷേ ഇംഗ്ലീഷിൽ അത് യഥാർത്ഥത്തിൽ സൂക്കെ, ഗ്രീക്കിൽ സൂക്കെ എന്നാണ്, ഇംഗ്ലീഷിൽ അത് ദേഹി എന്നാണ്. തെറ്റുകൾ തിരുത്തി പഠിച്ചില്ലെങ്കിൽ, ഇത് മലയാളം ബൈബിളിൽ ഭയങ്കര മേജർ മിസ്റ്റേക്കുകളുണ്ട്. കഴിഞ്ഞ ദിവസം ദേവദാസന്മാർ ക്ലാസ് കൊടുത്തപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടായ ഒരു മേജർ മിസ്റ്റേക്ക്. ആ മേജർ മിസ്റ്റേക്ക് പിതാവായ ദൈവത്തെ ഒഴിവാക്കുക എന്നുള്ള തന്ത്രമാണ്. ഇപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ കടന്നു പോകുന്നില്ല, ഇവിടെ എഴുതിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ബൈബിളും കാണാം സ്ക്രീനിൽ, ഇതാ മലയാളം ബൈബിളും കാണാം. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ, ആത്മരക്ഷ പ്രാപിക്കുകയല്ല, അതല്ല അവസാനം. നമ്മുടെ വിശ്വാസത്തിന്റെ ആരംഭമാണ് ആത്മരക്ഷ. ആദ്യത്തെ പാലം പണിയുന്നത് അതാണ്, സ്പിരിറ്റ് എന്നുള്ള പാലം, ആ ദൈവപുത്രൻ, അതിന്റെ ആരംഭമാണ് ആത്മരക്ഷ. എന്നാൽ അതിന്റെ നമ്മുടെ അവസാനം എന്ന് പറയുന്നത് ഇതാ റിസീവിങ് ദ എൻഡ് ഓഫ് യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അവസാനം എന്താ, ഈവൺ ദ സാൽവേഷൻ ഓഫ് യുവർ സ്പിരിറ്റ് അല്ല, ഇവിടെ എഴുതിക്കണ്ടോ, ഇത് കിങ് ജെയിംസ് വെർഷൻ ആണ്, യുവർ സോൾസ്, നിങ്ങളുടെ ദേഹിയുടെ രക്ഷയാണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അവസാനം. ഏതാണ്, വിശ്വസിച്ച കാര്യങ്ങൾ തുടർന്ന് നമ്മുടെ ഈ ജീവിതത്തിൽ അത് വിശ്വാസത്തിന്റെ പോരാട്ടം നടക്കും. ആ പോരാട്ടത്തിൽ ജയിച്ചാൽ, ഇതാണ് പൗലോസ് പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, എന്ത് കാത്തു, വിശ്വാസം കാത്തു, അതിൻ്റെ അർത്ഥം ഞാൻ ജയിച്ചു, ഇനി എനിക്ക് കിരീടം വെച്ചിരിക്കുക. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മളാരും ചതിക്കപ്പെടരുത്. ഇന്നത്തെ ചതിയുടെ അന്തരീക്ഷമാണ് ഇന്ന് മൊത്തം. അപ്പോൾ വിശ്വാസത്തിന്റെ അവസാനമാണ്, നമ്മൾ വിശ്വാസ ആരംഭം എന്താണ്, യേശുവിനെ കർത്താവായി സ്വീകരിച്ചു. അപ്പോൾ യേശുവാണ് എൻ്റെ കർത്താവ്, അല്ലെങ്കിൽ ഇന്ന വ്യക്തിയാണ് എൻ്റെ ആത്മീയ ഭർത്താവ് എന്ന് സ്വീകരിച്ച് തുടർന്ന് ആ വ്യക്തി തന്നെയായിരിക്കണം ആത്മീയ ഭർത്താവ്. അതാണ് ആ പോരാട്ടം. അപ്പൊ ലോകത്തിൽ പല സുന്ദരന്മാരും സുന്ദരികളും ഇതാ ലോകസ്നേഹത്തിന്റെ പേരിലും അതിന്റെ പേരിലും ഇതിന്റെ പേരിലും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അത് വെച്ചിട്ട് നമ്മൾ യേശുവിന്റെ വാല്യൂ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, യേശു പറയുന്നത് നമ്മൾ തള്ളിക്കളഞ്ഞാൽ, വിശ്വാസത്തിന്റെ പോരാട്ടം നമ്മൾ പരാജയപ്പെട്ടു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ ഇവിടെ നാം മനസ്സിലാക്കണം. മനുഷ്യൻ എന്ന് പറയുന്നത് ദേഹിയാണ്. ആ ദേഹിയാണ് അവസാനം, ഈ ജീവിത അവസാനം ജയം പ്രാപിക്കുകയും നേടപ്പെടുകയും ചെയ്യേണ്ടത്. ഇനി മനുഷ്യന് ഒരു ശരീരമുണ്ട്, ഒരു ശരീരം. ഈ ശരീരത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, 103:14 വായിച്ചേ,
അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ.
നമ്മുടെ പ്രകൃതി ശ്രദ്ധിച്ചോട്ടോ മക്കളെ, നിങ്ങൾ നിങ്ങളുടെ പ്രകൃതി അറിയുന്നില്ലെങ്കിൽ ശ്രദ്ധിച്ചോ, നമ്മളറിയാവുന്ന പോലെ അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ.
ഞാൻ പൊടിയെന്നും അവൻ ഓർക്കുന്നു.
ശ്രദ്ധിച്ച്, ഈ ഒരു ഓർമ്മ നമുക്ക് ഉണ്ടെങ്കിൽ എത്രയോ നന്ന്. നാം പൊടിയെന്ന് ആരോർക്കുന്നു? ദൈവം ഓർക്കുന്നു. നാം പൊടിയെന്ന് ദൈവം ഓർക്കുന്നു. നമ്മളെപ്പോഴെങ്കിലും ഓർക്കാറുണ്ട? ഞാൻ ഇന്നോടത്തെ ഇന്ന ആള്. പക്ഷെ ദൈവം പറയുന്നു നാം പൊടി എന്ന് ദൈവം ഓർക്കുന്നു. അപ്പൊ നാമും ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം, ഇത് വെറും പൊടിയാണ്. ഇപ്പൊ കാണണമെങ്കിൽ ഒന്ന് കണ്ടോ, ഇത് വെറും പൊടിയാ, വെറും പൊടി. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ പെട്ടെന്ന് ഒരു ഞാനൊരു ഒരു ഫേസ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തു. നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സഹോദരിയാ, ചെറുപ്പകാലത്ത് കുഞ്ഞുനാളിൽ ഞാൻ കണ്ടതാ, നമ്മളുടെ പ്രോഗ്രാമിൻ്റെ കീഴിൽ ലൈക്ക് ഇട്ടിട്ടിരിക്കുന്നു. തപ്പിച്ചെന്നപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം, ഇതാ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എനിക്ക് അങ്കിളുണ്ടായിരുന്നു. ഇതാ ആ പെൺകുഞ്ഞിൻ്റെ അപ്പന് പാപ്പച്ചൻ എന്നാ പേര്, അപ്പൊ ആ നോക്കി എഴുതിയിരിക്കുമ്പോ അവിടെ താഴെ എഴുതിയിരിക്കുക, ആ അപ്പന്റെ ഫോട്ടോ കൊടുത്തിട്ട് ആ കൊച്ചും കുഞ്ഞുമായിട്ട് നിൽക്കണം കണ്ടിട്ട് അതിൽ എഴുതിയിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇച്ചിരി സമയം, ചെറുപ്പത്തിലേ അദ്ദേഹം മരിച്ചുപോയി, ഇത്തിരി ഇത്തിരി സമയം കൊണ്ട് ഒത്തിരി സ്നേഹം നൽകി ഞങ്ങളെ വിട്ടുപോയി ഞങ്ങളുടെ പാപ്പ, ഇത്തിരി സമയം കൊണ്ട് ഒത്തിരി സ്നേഹം നൽകി വിട്ടുപോയ പാപ്പ. അപ്പോ ഈ മരിച്ചവരെ നമ്മളൊന്ന് ഓർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് യഥാർത്ഥത്തില് സുബോധം നമുക്ക് പലർക്കും വരും, അങ്ങനെ എല്ലാവർക്കും വരട്ടെ എന്ന് ഞാൻ ചിന്തിക്കുക. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മളെല്ലാം ഇവിടുന്ന് വിട്ടുപോകണം. അപ്പോ അദ്ദേഹം വെറും എല്ലാ ആ ഉപയോഗിച്ച് ശരീരമൊക്കെ പൊടിയായി പോയി. പ്രിയ സഹോദരങ്ങളെ, അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ പല സഹോദരങ്ങളും ഈ അടുത്ത് മരിച്ചു. അപ്പൊ ഇവിടെ ഈ പറയുന്നതിന്റെ കാരണം, മനുഷ്യന്റെ ആയുസ് അവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, ആ പൊടിയെന്ന് അവൻ ദൈവം ഓർക്കുന്നു. ഇനി താഴേക്ക് അതിന്റെ 15 വായിച്ചാട്ടെ.
മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു.
വയലിലെ പൂ പോലെ പൂക്കുന്നു, പൂക്കും ഭയങ്കര നല്ല രസമാ കാണാനായിട്ട്. ഇനി അടുത്ത എന്ത് സംഭവിക്കുന്നു? 16,
കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല.
കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ, മരണമെന്ന കാറ്റ് അടിച്ചാൽ ഉടനെ താഴേക്ക് താഴേക്ക് പോയി പെട്ടെന്ന്. അയ്യോ എത്ര നല്ല മനുഷ്യരെന്ന് അറിയാമോ, മരിച്ചു കഴിഞ്ഞാലേ പലരും പറയുള്ളൂ, അതുവരെയും പറയത്തില്ല. അപ്പോ ഇതാ പെട്ടെന്ന് അത് താഴേക്ക് പോവുകയാണ്, കാണാതെയാണ്. ആ വ്യക്തി ഉണ്ടാക്കിയ വമ്പൻ വീടും കാര്യങ്ങളും ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ ഇതാ പ്രശസ്തിയുമെല്ലാം അവിടെ എഴുതിയിരിക്കുകയാണ്, അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയും ഇല്ല. ഇതാ അടുത്ത രണ്ട് തലമുറ കഴിയുമ്പോൾ ഈ ആളെ ഓർക്കുന്നതേയില്ല. നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ അപ്പൂപ്പന്റെ പേരെന്താ ഒന്ന് ചിന്തിച്ചേ, പറഞ്ഞു. ആ അപ്പൂപ്പന്റെ അപ്പന്റെ പേരെന്താ? പലരും പറയുന്ന ഒരു ഐഡിയയില്ല അല്ലേ. അപ്പൊ പിന്നെ അതിന്റെ അപ്പൂപ്പന്റെ പേരനെ അന്വേഷിച്ചിട്ട് കാര്യമില്ലല്ലോ. കണ്ടോ, അവിടെ പറയാണ് പിന്നെ അതിന്റെ സ്ഥലം അതിനെ അറിയുന്നത് പോലും ഇല്ല, അറിയുന്നില്ല. ഇതേപോലെ സഹോദരനെ, രണ്ട് തലമുറ കഴിയുമ്പോൾ നമ്മളെ ആരും അറിയത്തില്ല. ഹല്ലേലൂയ. അപ്പോ ആ രണ്ട് തലമുറ ഇനി ഈ തലത്തിലുണ്ടെങ്കിൽ പിന്നെ ആരും അറിയുന്നില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചോളണം, നമ്മുടെ ജീവിതം വളരെ ചെറിയതാ. യാക്കോബ് ലേഖനം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ അല്പസമയത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ നമ്മുടെ ജീവിതം. അല്പസമയമേ കാണുകയുള്ളൂ, പിന്നെ മറഞ്ഞു പോകുന്ന ആവി. യാക്കോബ് 4:14 വാക്യം വായിച്ചു.
നാളത്തേതു നിങ്ങൾ അറിയുന്നില്ലല്ലോ, നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളതോ, അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ.
ശ്രദ്ധിച്ച് ഇതൊക്കെ നമ്മൾ ഓർക്കണം. നിങ്ങൾ അടുക്കളയിൽ കറി വയ്ക്കുമ്പോ അല്ലെങ്കിൽ കഞ്ഞി വെക്കുമ്പോഴൊക്കെ, ചിലപ്പോ അറ്റ്ലീസ്റ്റ് പുരുഷന്മാരാണെങ്കിൽ വല്ലപ്പോഴും എങ്കിലും അടുക്കളയിൽ കയറുന്നതാണല്ലോ, സ്ത്രീകൾ എപ്പോഴും അവിടെ ഉണ്ടാവും. ശ്രദ്ധിച്ച് ഈ സമയത്ത് ആ കറി തിളയ്ക്കുമ്പോ നിങ്ങൾ കാണാറില്ല ഒരു ആവി പൊങ്ങണേ അല്ലേ? ആ ആവി എത്ര വർഷം ഉണ്ടാവും? വർഷം പറയാൻ പറ്റില്ല അല്ലേ. എത്ര മാസം ഉണ്ടാകും ആവി? ഇല്ല, എന്നാ പോട്ടെ. എത്ര ആഴ്ച ഉണ്ടാവും? അതുമില്ല. പിന്നെ എത്ര ദിവസം ഉണ്ടാകും? അതുമില്ല. എത്ര മണിക്കൂറുണ്ടാകും? അതുമില്ല. എത്ര മിനിറ്റ് ഉണ്ടാകും? അതുമില്ല. അതിങ്ങനെ പൊങ്ങണ കാണാം, ഉടനെ തന്നെ ഇല്ലാതെ പോയി കാണാം. ഇതേപോലെയാണ് മനുഷ്യ ജീവിതം, ഇത്രയേ ഉള്ളൂ. അപ്പച്ചന്മാരെയൊക്കെ നോക്ക്, ഒന്ന് കണ്ടു പിന്നെ കാണാനില്ല. നമ്മൾ ഇതുപോലെ ഇപ്പൊ ഒന്ന് കാണുന്നേ, ഇപ്പൊ പോവും, ഇപ്പൊ പോവും. ഇതുപോലെ എഴുതിയിരിക്കുന്നത്, ഇതാ നാളത്തെ നിങ്ങൾ അറിയുന്നില്ലല്ലോ നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്. ചോദ്യവും ബൈബിൾ തന്നെ ചോദിക്കുന്നേ, നമ്മ മനുഷ്യർ ചോദിക്കത്തില്ല സാധാരണ, അവർക്കതിനുള്ള സുബോധമില്ല. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. ഒരല്പനേരം ആ കറിയുടെ പോവാ മുകളിലെ പോക ഇങ്ങനെ വരുന്നു, പിന്നെ കാണാനില്ല. പിന്നെ പുതിയ പുകയാണ് വരുന്നേ, പിന്നെ അയാളുടെ മോനാണ് വരുന്നത്, പിന്നെ അയാളുടെ മോളാണ് വരുന്നത്. അതാ അല്പനേരം കാണുന്നു, പിന്നെ കാണുന്നില്ല. അപ്പൊ ഇത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി, അപ്പൊ എന്തിനാണ് എന്നെ ഭൂമിയിലേക്ക് അയച്ചെന്നുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ്. അത് മനസ്സിലാക്കി നമ്മൾ ചെയ്യുവാനായിട്ട് എപ്പോഴും ജീവിതത്തിൽ തയ്യാറാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ മനുഷ്യന്റെ 3 ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇതാ മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ഭാഗം, മനുഷ്യന്റെ ദേഹി മനുഷ്യന്റെ ഭാഗം, മനുഷ്യന്റെ ശരീരം ഭൂമിയുടെ ഭാഗം, പൊടിയാണ്, അത് അങ്ങോട്ടേക്ക് തിരിച്ചു പോകും. ഇനി ഇതുമായുള്ള ബന്ധത്തിൽ സഭാപ്രസംഗി 12:7 നമുക്കൊന്ന് വായിച്ചാൽ, അവിടെ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ നമുക്കവിടെ കിട്ടും. അതിൻ്റെ ഏഴാം വാക്യം വായിച്ചേ. സഭാപ്രസംഗി ഏഴാം
പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും.
ആ പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. നമ്മുടെ ആ ചിത്രത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ആ പൊടി, നാം പൊടിയെന്ന് ദൈവം ഓർക്കുന്നു എന്നല്ലേ പറഞ്ഞേ. പൊടി, ഈ ശരീരം മുഴുവൻ പൊടിയാ. ഇത് പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. കാരണം ഭൂമി പറയാണ്, എന്റേത് എനിക്ക് തിരിച്ചുതാ, എന്റേത് എനിക്ക് തിരിച്ചുതാ, എന്റേത് എനിക്ക് തിരിച്ചുതാ എന്നുള്ള ആ പിടിയിൽ നിൽക്കുകയാണ്. ഇതുകൊണ്ടാണ് നമ്മുടെ ശരീരം ദിവസവും ദ്രവിച്ചുകൊണ്ടിരിക്കുക, ദിവസവും ദ്രവിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ സ്കിന്നൊക്കെ ദിവസവും ദ്രവിച്ചുകൊണ്ടിരിക്കുക, മരണം സംഭവിക്കുക പുറത്ത്. ഇതുകൊണ്ടാണ് പറയുന്നത്, ലോകത്തിൽ മരണം വ്യാപരിക്കുക, ഏക മനുഷ്യന്റെ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. ഏകദേശം ഒരു 23 മുതൽ 28 ദിവസത്തിനുള്ളിൽ ഈ തൊലി മുഴുവൻ മരിച്ച് താഴെ പോകും. പുതിയ തൊലി വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ അവിടെ തൊലി ഉള്ളതായിട്ട് കാണുന്നത്. അപ്പൊ ഇതൊക്കെ താഴെ പോകും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ പൊടി പണ്ടായിരുന്നത് പോലെ എങ്ങോട്ടേക്ക് ചേരും, ഭൂമിയിലേക്ക് തിരികെ ചേരും. അപ്പൊ അത് മടക്കയാത്രയില്ല, ശരീരം എന്ത യാത്രയില്ല, മടക്കയാത്രയില്ല. ഹല്ലേലൂയ. അപ്പൊ ശരീരം മടക്കയാത്രയിലാണെങ്കിൽ നമ്മളും നമ്മുടെ സോളും ഒരു മടക്കയാത്രയിൽ തന്നെയായിരിക്കണം. ഇനി ആത്മാവ് എവിടെന്നാ വന്നത്? ആത്മാവ് വന്നത് ആ ദൈവത്തിന്റെ പാർട്ടാ, ദൈവത്തിൽ നിന്നാ വന്നത്. അതും മടക്കയാത്രയില്ല. എങ്ങോട്ടേക്കാന്നറിയാമോ? ദൈവത്തെങ്കിലേക്ക്. വായിച്ചേ 20, നമ്മൾ വായിച്ച ഭാഗം 12:7.
പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിന് നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും.
ശ്രദ്ധിച്ചേ. അപ്പൊ ആത്മാവിനെ കൊടുത്തതാരാ? ദൈവമാ. ദൈവത്തിന്റെ പാർട്ടാണത്, അത് ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകും. അപ്പൊ ഇത് ആരും രക്ഷിക്കപ്പെടാത്ത കാലാന്ന് ഓർക്കണം. ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത കാലത്ത് ആത്മാവ് എങ്ങോട്ടേക്കാ പോണേ? അതിന് നൽകിയ ദൈവത്തിങ്കിലേക്ക് മടങ്ങി പോകുന്നു. ശരീരം എങ്ങോട്ടാ പോണേ? അതിനെ എടുത്ത ഭൂമിയിലേക്ക് മടങ്ങി പോകുന്നു. അപ്പൊ രണ്ടുപേരും റിട്ടേൺ ജേണിയില്ല, രണ്ടുപേരും മടക്ക യാത്രയില്ല. അപ്പൊ ഇനി എന്തുമാത്രം ബാക്കിയുള്ളൂ? സോള്. സോളിന്റെ പേരെന്താ? മനുഷ്യൻ. സോളിന്റെ പേരാണ് മനുഷ്യൻ, ജീവനുള്ള സോളായി തീർന്നു, ദേഹിയായി തീർന്നു. സോളിന്റെ പേരാണ് മനുഷ്യൻ. ഒരിക്കല് നാഗ്പൂരിൽ വെച്ചിട്ട്, ഒരു പാസ്റ്റേഴ്സ് മീറ്റിംഗിൽ വെച്ചിട്ട് ഒരു പാസ്റ്റർ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് പോകുന്നു, ശരീരം ഭൂമിയിലേക്ക് പോകുന്നു. അപ്പോ ഇവിടെ സോൾ എങ്ങോട്ടേക്ക് പോകുന്നു? അവിടെ സോളെന്ന് എഴുതിയിട്ടില്ല, പകരം അവിടെ എഴുതിയേക്കുന്നത് മനുഷ്യൻ എന്നാണ്. അതിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകുന്നു. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകുന്നു. സോള് തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകുന്നു. അതിന്റെ അർത്ഥം, സോളിന് തീരുമാനിക്കാം ഈ യാത്രയിൽ എന്റെ ശാശ്വത ഭവനം ദൈവത്തോടുകൂടെ പുതിയ എറുസലേമിലോ വേണോ, അതോ എന്റെ ശാശ്വത ഭവനം പിശാചിനോടുകൂടെ തീപ്പൊയ്കയിൽ വേണോ, അവന് തീരുമാനിക്കാം. അതിനുള്ള സമയമാണിത്. ഇതുപോലെയാണ് അവൾ എഴുതിയിരിക്കുന്നത്, മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകുന്നു. വായിച്ചേ.
അന്ന് അവർ കയറ്റത്തെ പേടിക്കും,
മരണത്തെ കുറിച്ച് പറയുന്നതാണേ,
വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും, ബദാം വൃക്ഷം പൂക്കും, തുള്ളൻ ഇഴഞ്ഞു നടക്കും, രോചനക്കുരു ഫലിക്കാതെ വരും, മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും.
മനുഷ്യൻ എങ്ങോട്ടേക്ക് പോകും? തന്റെ ശാശ്വത ഭവനം. സോള് തന്റെ ശാശ്വത ഭവനത്തിലേക്ക് യാത്രയാകും. പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് മടക്കയാത്രയാ. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിങ്കിലേക്ക് മടക്കയാത്രയാണ്. എന്നാൽ ഇതിന്റെ നടുവിൽ ഒരു ദേഹി മനുഷ്യനുണ്ട്. ആ സൃഷ്ടി എങ്ങോട്ടേക്ക് പോകും? ആ സൃഷ്ടി തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. എങ്ങോട്ടേക്ക് വേണേലും തീരുമാനിക്കാം, സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ. അതിന് തീരുമാനിക്കാനുള്ള സമയമാണ് മനുഷ്യരായ നമുക്ക് ഓരോരുത്തർക്ക് തന്നിരിക്കുന്നത്. യഹോവയോ നമ്മളെ ശോധന ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പ്രിയരെ, നമുക്ക് എങ്ങോട്ടേക്ക് പോകണം? ഞാൻ തീരുമാനിക്കുന്നു, എന്റെ ആഗ്രഹം ഇതാ ദൈവം ഒരുക്കിയ ആ ദൈവത്തോടുള്ള വാസത്തിലേക്ക് പോകണമെന്ന്. അതിന് ഞാൻ എന്ത് ചെയ്യണം? അതിന് ഞാൻ ദൈവം പറഞ്ഞതനുസരിച്ച് ജീവിക്കണം. ദൈവത്തിന്റെ ഇഷ്ടം ഞാൻ ചെയ്യണം. ഈ ലോകം കാണിച്ചു കൊടുക്കുന്നത് പോലെ, തോന്നിയതുപോലെ ചെയ്യുകയല്ല. ഇന്നത്തെ ഭക്തി അല്ലെങ്കിൽ ഭക്തിമാർഗം കാണിച്ചു കൊടുക്കുന്നത് പോലെ, കുറെ പുകഴ്ച കൊണ്ട് മോഹസ്തുതി കൊണ്ട് ദൈവത്തെ പ്രസാദപ്പെടുത്താൻ നോക്കുകയല്ല. പകരം ദൈവം നമ്മുടെ ഹൃദയം കാണുന്ന ദൈവമാണ്. നമ്മൾ ആ ദൈവത്തെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം സ്നേഹിക്കുകയും അത് ഇവിടെ ചെയ്യുകയും അതിനായി ജീവിതം സമർപ്പിക്കുകയും ചെയ്യുക, അങ്ങനെയുള്ളവരാണ് ജയം പ്രാപിക്കുന്നത്. പ്രിയരെ, ഈ ജീവിതം നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. കർത്താവ് യേശു തന്റെ വഴികളിലൂടെ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു. അതിന് തക്കവണ്ണം നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങ് തന്ന നല്ല ചിന്തകൾക്കായി നന്ദിയോട് സ്തുതി. ഒരു മനുഷ്യൻ നടക്കുന്ന മരണത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരികയായിരുന്നു. മരണത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ കൺസെപ്റ്റ് മുഴുവൻ തെറ്റാണെന്നും ഈ ലോകപ്രകാരം ഞങ്ങളത് മനസ്സിലാക്കിയത് മാറ്റിയിട്ട് ഞങ്ങളുടെ വചനപ്രകാരം ഞങ്ങൾ മനസ്സിലാക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞു തന്നതിനായി നന്ദി. ഒരു മനുഷ്യന്റെ മൂന്ന് ഭാഗങ്ങൾ ആ വ്യക്തി മരിക്കുമ്പോൾ അവന്റെ ആത്മാവ് അതിന് നൽകിയ ദൈവത്തിങ്കിലേക്കും ശരീരം അതിന് നൽകിയ ഭൂമിയിലേക്കും, അത് രണ്ടും മടക്കയാത്രയിലാണ്. എന്നാൽ ദേഹി മനുഷ്യൻ അവന് തീരുമാനിക്കാം തന്റെ ശാശ്വത ഭവനം ഏത് വേണമെന്ന്. ദൈവത്തോടുകൂടെ ആത്മാവോടുകൂടെ സ്വർഗത്തിൽ ജീവിക്കണമോ അതോ പിശാചിനോടുകൂടെ നരകത്തിൽ ജീവിക്കണമോ. പ്രിയപിതാവേ, തന്ന ചിന്തകൾക്കായി നന്ദി. അങ്ങയുടെ ഇഷ്ടത്തിൽ ജീവിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിച്ചാട്ടെ. അങ്ങ് ഞങ്ങളോട് പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല, എന്റെ സ്വർഗസ്വനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അതിനുള്ള ചിന്തകൾ, അതിനുള്ള ആഗ്രഹം ഞങ്ങൾക്ക് തരണമേ, ഈ ജനത്തിന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയ നല്ല പിതാവേ, അങ്ങനോട് പറഞ്ഞ് ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാണ്. ഈ വചനം ഈ മനുഷ്യരെ പിടിക്കട്ടെ പിതാവേ. അങ്ങയുടെ ഹൃദയത്തിലേക്ക്, അങ്ങിലേക്ക് ഈ മനുഷ്യൻ അലിഞ്ഞു ചേരട്ടെ. അതിനായി ഞാൻ അങ്ങിലാശ്രയിക്കുന്നു. ഈ കുഞ്ഞുങ്ങളുമായി അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. അങ്ങയുടെ നാമത്തിൽ ഒരു അനുഗ്രഹിക്കുന്നു, ഒരു അനുഗ്രഹമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, പ്രൈസ് ജീസസ്. പ്രിയരെ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവം അനുവദിക്കുന്നീ അടുത്ത സന്ദേശം നമുക്ക് വീണ്ടും കാണാം. പ്രൈസ് ദി ലോർഡ്.